ഇത് SBS റേഡിയോ മലയാളം.
തിരഞ്ഞെടുപ്പ് സീസണാണ് ഇത് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് പ്രത്യേകിച്ചും, കാരണം കേരളത്തിലും ഓസ്ട്രേലിയയിലും തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. രണ്ടു തെരഞ്ഞെടുപ്പുകളും ശ്രദ്ധിക്കുന്നവർ തന്നെയാണ് പല മലയാളികളും. എങ്കിലും ഇതിൽ ഏതു തെരഞ്ഞെടുപ്പാണ് കൂടുതൽ ശ്രദ്ധിക്കുന്നത് എന്ന കാര്യത്തിൽ ഒരുപാട് ഏറ്റക്കുറച്ചിലുകളുണ്ട്. എന്തായാലും കേരളത്തിൽ നാളെ വോട്ടെടുപ്പ് നടക്കാനിരിക്കെ അവിടുത്തെ വോട്ടെടുപ്പ് ഓസ്ട്രേലിയൻ മലയാളികൾക്ക് എത്രത്തോളം ഗൃഹാതുരത്വവും അല്ലെങ്കിൽ നഷ്ടബോധവുമൊക്കെ സൃഷ്ടിക്കുന്നു എന്ന കാര്യമാണ് നമ്മൾ ഇപ്പോൾ പരിശോധിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിന്റെ ഏറ്റവും ആവേശകരമായ നിമിഷങ്ങൾ പ്രചാരണത്തിന്റെ കലാശക്കൊട്ടു തന്നെയാണ്. ഉത്സവങ്ങളൊക്കെ വെടിക്കെട്ടിലൂടെ അവസാനിപ്പിക്കുന്നത് പോലെ ഒരു ആവേശമാണ് മലയാളിക്ക് തെരഞ്ഞെടുപ്പ് പ്രചാരണം കലാശക്കൊട്ടിലൂടെ അവസാനിപ്പിക്കുന്നത്. ഒരുപക്ഷേ കേരളത്തിന് പുറത്ത് മറ്റെങ്ങും ഇത്രയധികം ആവേശത്തോടെയുള്ള പ്രചാരണ കലാശക്കൊട്ട് കാണാനേ കഴിയാറില്ല. ഇന്ത്യയിലെ തന്നെ മറ്റു സംസ്ഥാനങ്ങളിൽ പോലും മലയാളി ഇത്രയധികം ആഘോഷമാക്കുന്ന തെരഞ്ഞെടുപ്പ് ഉത്സവത്തെ ഓസ്ട്രേലിയയിൽ ജീവിക്കുന്ന മലയാളികൾ എങ്ങനെയാണ് കാണുന്നത്? ഓസ്ട്രേലിയൻ മലയാളിക്ക് ഒരു നഷ്ടബോധമോ ഗൃഹാതുരത്വമോ ആണോ ഇത്? അതോ ഓസ്ട്രേലിയയിലെ താരതമ്യേന നിശബ്ദമായ തെരഞ്ഞെടുപ്പ് പ്രചാരണമാണോ കൂടുതൽ ഇഷ്ടം? ഇക്കാര്യമാണ് SBS മലയാളം റേഡിയോ ഇന്ന് അന്വേഷിക്കുന്നത്. ചില ഓസ്ട്രേലിയൻ മലയാളികളുമായി നമ്മൾ സംസാരിക്കുന്നു. ആദ്യം ക്യാൻബറയിലുള്ള ഷാജി കാരാത്യാട്ടിലേക്കാണ്. ക്യാൻബറ മലയാളി അസോസിയേഷന്റെ സെക്രട്ടറി കൂടിയായ ഷാജിക്ക് കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഒരു ഗൃഹാതുരത്വം തന്നെയാണ്.
ഞാൻ എനിക്ക് ഭയങ്കര നൊസ്റ്റാൾജിക് ഫീലിംഗ് ആണ്. കാരണം ഞാൻ നാട്ടിലൊക്കെ വളരെ സജീവമായിട്ട് രാഷ്ട്രീയത്തിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നതാണ്. അതുകൊണ്ടാണ് ഇവരെ കാൻബറയിൽ വന്നപ്പോ ഞാൻ ഈ അസോസിയേഷനൊക്കെ ബന്ധപ്പെട്ട്
പ്രവർത്തിക്കുന്നത്.
പ്രത്യേകിച്ച് കോഴിക്കോട് പൊളിറ്റിക്കലി ആളുകളൊക്കെ വളരെ മോട്ടിവേറ്റ് ആയിട്ടുള്ള പ്ലേസാണ് ഞാൻ വരുന്നത്. അതൊരു ഒരു എന്തോ ഒരു വല്ലാത്തൊരു ഫീലിംഗ്
എനിക്കുണ്ട്. എന്തുകൊണ്ടാണ്
ഞാൻ ഓസ്ട്രേലിയൻ പൗരനാണ്, എനിക്ക് വോട്ടില്ല. ഞാൻ ഇപ്പഴും വളരെ ശ്രദ്ധിക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇവിടെ വളരെ സജീവമായിട്ടുള്ള ഗ്രൂപ്പുണ്ട്. മലയാളികള് കാൻബറയിൽ ഇഷ്ടംപോലെ മലയാളികളുണ്ട്, 2000 മലയാളികളുണ്ട്. അതിൽ തന്നെ ഒരുപാട് ആളുകൾ ഈ തരത്തിലുള്ള താല്പര്യമുള്ള ആളുകളുണ്ട്. അവരൊക്കെ എപ്പോഴും ഇന്ററാക്ട് ചെയ്യാറുണ്ട്. വളരെ
ഇൻട്രസ്റ്റിംഗ്. നാട്ടിലെ ഒരു ഇലക്ഷന്റെ കാര്യത്തിൽ നിങ്ങൾ എന്താണ് ഇപ്പൊ ഇവിടെ ഇരുന്ന് നോക്കുമ്പോ നാട്ടിലൊരു ഇലക്ഷൻ സെനാരിയോയെ കുറിച്ച് എന്താണ് തോന്നാറുള്ളത്?
അല്ല, സത്യത്തിൽ പിന്നെ ഈ ഇവിടെയുള്ള കുറെ കാലമായ ആളുകൾക്ക് നാട്ടിലെ ഈ ഇലക്ഷൻ കാര്യങ്ങളോടൊക്കെ ഈ പുച്ചാണ്. ഇവിടെ പൊതുവെ നമ്മളെ ഒരു 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 ഈ നാഷണാലിറ്റി ഒക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇവരുള്ള ആളുകൾക്ക്, പക്ഷെ എന്നെ സംബന്ധിച്ചോളൂ അതുപോലെ എന്നെ പോലുള്ള കുറെ ആളുകൾക്ക് അതൊരു താല്പര്യം എനിക്ക് തോന്നില്ല. കാരണം അതൊരു വളരെ വല്ലാത്തൊരു പ്രൊസസ് ആണ് എനിക്ക് തോന്നുന്നത്.
ഞാൻ ചോദിച്ചു, ഇവിടെ നാട്ടിലേക്ക് നോക്കുമ്പോ നാട്ടിലെ ഒരു ഇലക്ഷന്റെ പ്രചാരണ രീതി അങ്ങനെയുള്ള, അപ്പൊ എന്താണ് നാട്ടിൽ നിന്ന് മിസ് ചെയ്യുന്നത് നിങ്ങൾക്ക് ഇവിടെ നോക്കുമ്പോൾ?
അതും ടോട്ടലി അതൊരു ഫെസ്റ്റിവൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാരണം നാട്ടില് ഈ ഇലക്ഷൻ പ്രചരണം അതുപോലെ ഇലക്ഷന്റെ എല്ലാ ക്യാമ്പയിനായിട്ട് നേരത്തെ മുമ്പ് പ്രവർത്തിച്ച് പരിചയമുള്ളതുകൊണ്ട്, ഞാൻ ബേപ്പൂർ നിയോജകമണ്ഡലത്തിലാണ്, ബേപ്പൂരിൽ ഞാൻ വളരെ സജീവമായിട്ട് പ്രവർത്തിച്ചിരുന്നു നാട്ടിൽ നിന്ന് വരുന്നതിന് മുമ്പേ. അപ്പൊ അതിൽ നിന്നും അത് റിയലി മിസ് ചെയ്യുമ്പോ ആ ഒരു ഫെസ്റ്റിവൽ മൂഡ് മിസ് ചെയ്യാണ്. ഇവിടെ ഇലക്ഷൻ ഇവിടെ മലയാളി പോലും മത്സരിച്ചിരുന്നു ഇവിടെ ഒരു സമയത്ത്, പക്ഷെ അന്ന് പോലും ഒരു ഓണം ഇവിടെ കണ്ടിട്ടില്ല. പക്ഷെ അങ്ങനെ, പക്ഷെ ജനാധിപത്യം രണ്ട് സ്ഥലത്തും നല്ല രീതിയിൽ നടക്കുന്നുണ്ട്. അങ്ങനെ ആ രീതിയിൽ വലിയ ഫെസ്റ്റിവലായിട്ട് നടത്തിയാലും ഇവിടെ പോലെ വളരെ സൈലന്റ് ആയിട്ട് നടത്തിയ രണ്ടിടത്തും സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഇവിടെയും ഈ ഇലക്ഷൻ പ്രവർത്തനമായിട്ട് കുറച്ചൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ രണ്ട് സ്ഥലത്തും സിസ്റ്റം വർക്ക് ചെയ്യുന്നുണ്ട്.
അതായത് താങ്കൾ രണ്ട് സ്ഥലത്തെയും രാഷ്ട്രീയം നോക്കുന്ന ഒരാൾ തന്നെയാണ്?
രണ്ട് സ്ഥലത്തും ഞാൻ സജീവ, എനിക്ക് രാഷ്ട്രീയ കാഴ്ചപ്പാട് രണ്ട് സ്ഥലത്തിനും വ്യക്തമായ കാഴ്ചപ്പാടുണ്ട്. ഇവിടുത്തെ രാഷ്ട്രീയത്തിനോടും കാഴ്ചപ്പാടുണ്ട്, അവിടുത്തെ രാഷ്ട്രീയ കാഴ്ചപ്പാട്. അത് വിട്ടിട്ടില്ല ഇവിടെ, ഇവിടെ നാഷണാലിറ്റി കിട്ടിയോണ്ട് അത് വിട്ടിട്ടില്ല.
ഓക്കെ. അപ്പൊ ഒരു ഈ രണ്ട് സ്ഥലത്തെയും രാഷ്ട്രീയ രീതികൾ, അവിടെ കുറച്ചുകൂടെ ആഘോഷമാണ്, ഇവിടെ കുറച്ചുകൂടെ സൈലന്റ് ആണെന്ന് താങ്കൾ തന്നെ പറയുകയുണ്ടായി. ഇതിൽ ഏതാണ് കൂടുതൽ ഒരു രാഷ്ട്രീയ അനുഭാവി അല്ലെങ്കിൽ പ്രവർത്തകൻ എന്ന രീതിയിൽ കൂടുതൽ സന്തോഷം നൽകുന്നത്?
എനിക്ക് തോന്നുന്നു നാട്ടിലെ ഉള്ള ആ ഒരു സ്റ്റൈലായിരിക്കും. കാരണം അതില് ഭയങ്കരമായൊരു ഇൻവോൾവ്മെന്റ് ഉണ്ട്, ആളുകളുടെ ഇൻവോൾവ്മെന്റ് ഉണ്ട്. പക്ഷെ നാട്ടില് വേറൊരു നാട്ടിലുള്ള ഈ അടുത്ത കാലത്തല്ല, കുറെ കാലങ്ങളായിട്ടുള്ള തന്നെയാണ് നാട്ടില് ഈ പോളിസീസ് ഒന്നും വല്ലാതെ ഡിസ്കസ് ചെയ്യുന്നില്ല എന്നാണ്. ഇപ്പൊ ഇലക്ഷൻ അടുക്കും തോറും ഇലക്ഷൻ കാര്യമായിട്ട് പോളിസീസ് ഒന്നും ആരും കാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നില്ല. നേരെ മറിച്ച് ഈ ഓസ്ട്രേലിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള രാജ്യങ്ങളിൽ പോളിസീസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിൽ വിവാദങ്ങളും പിന്നെ ഈ മീഡിയാസ് ഉണ്ടാക്കുന്നതും പിന്നെ ഒരുപാട് ആ ടൈപ്പ് ഓഫ് ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോ ഒരു ചെറിയൊരു വിവാദം കൊണ്ട് ചിലപ്പോ ഒരു സ്ഥാനാർത്ഥി തോൽക്കാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വിവാദങ്ങൾ, പ്രത്യേകിച്ച് അവര് രാഷ്ട്രത്തിന് നല്ല മാന്യത കാണിക്കുന്നുണ്ട്, അങ്ങനെ വിവാദങ്ങൾക്കൊക്കെ സാധ്യത വളരെ കുറവാണ്. ഉണ്ടെങ്കിലും ചിലപ്പോൾ തോറ്റുന്നതല്ല ഇവിടെ ഒരു സ്ഥാനാർത്ഥി, ആ ഒരു കാരണം കൊണ്ട് ചിലപ്പോൾ തോറ്റുന്നതല്ല, ചിലപ്പോൾ തോറ്റുന്നു വരില്ല, സാധ്യത ഉണ്ട്. പക്ഷെ നാട്ടില് അധിക വർഷവും അയാൾ തോറ്റിരിക്കും.
അതിലിപ്പോ ഇത്രയും പറഞ്ഞപ്പോ ഇത്രത്തോളം ഇവിടുത്തെ ജനാധിപത്യ രീതിക്ക് കുറച്ച് മെച്ചങ്ങളുണ്ട് അല്ലെങ്കിൽ നല്ല വശങ്ങളുണ്ടെന്ന് പറയുമ്പോഴും നാട്ടിലെ ഒരു ജനാധിപത്യം മിസ് ചെയ്യുന്നു, ഇന്ത്യയിലെ ജനാധിപത്യം മിസ് ചെയ്യുന്നു എന്ന് താങ്കൾ പറയുന്നൊരു അടിസ്ഥാനം എന്താണ്?
അതിനാ ഫെസ്റ്റിവൽ മൂഡ് നമുക്ക് കിട്ടുന്നില്ല. കാരണം ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞാൽ അതൊരു ഫെസ്റ്റിവൽ മൂഡാണ്. പിന്നെ രണ്ടാമത് പ്രചരണ രീതികളിലെ വ്യത്യാസം, ഒന്നാമത് സൗണ്ടിന് നമുക്ക് എങ്ങനെ യൂസ് ചെയ്യാം, മിസ്യൂസ് ചെയ്യാം യൂസ് ചെയ്യാം എന്നുള്ളതല്ല, പക്ഷെ അത് യൂസ് ചെയ്യാം. ഇത് മൊത്തത്തിലൊരു ആഘോഷമാണ്, ഇവിടെ ആഘോഷം ഇല്ലല്ലോ. നമ്മളെ സംബന്ധിച്ചോളം ആഘോഷമാണ് വളരെ പ്രത്യേക. എനിക്ക് തോന്നുന്നത് അവര് നമ്മളെ ഇൻട്രസ്റ്റിംഗ് നമ്മളെ അതിലേക്ക് ആകർഷിപ്പിക്കുന്നത് തോന്നുന്നു.
കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഏറ്റവും അധികം നഷ്ടബോധമാകുന്ന മറ്റൊരു കൂട്ടരുണ്ട്. കേരളത്തിൽ ഇപ്പോഴും വോട്ടുള്ള എന്നാൽ മക്കളെ സന്ദർശിക്കാനായി ഓസ്ട്രേലിയയിലേക്ക് എത്തിയിരിക്കുന്ന മാതാപിതാക്കൾ, പ്രത്യേകിച്ചും രാഷ്ട്രീയത്തിൽ സജീവമായി ഇടപെടുന്നവരാണെങ്കിൽ, അത്തരത്തിൽ ഒരാളാണ് മെൽബണിൽ മകൾക്കൊപ്പമുള്ള 68-കാരിയായ വത്സല. ഈ പ്രായത്തിലും പ്രചാരണ രംഗത്ത് സജീവമായിരുന്ന വത്സലയ്ക്ക് ശരീരം ഓസ്ട്രേലിയയിലാണെങ്കിലും മനസ്സ് കേരളത്തിലെ പ്രചാരണ രംഗത്ത് തന്നെയാണ്.
ഞാൻ അവിടുത്തെ പാർട്ടിയുടെ പഞ്ചായത്ത് മെമ്പറും പാർട്ടി സെക്രട്ടറി സ്ഥാനവും കോപ്പറേറ്റീവ് ബാങ്കിലെ ഡയറക്ടർ ഉള്ള മെമ്പർ പാർട്ടിയുടെ കാരണം ഞാൻ ഇലക്ഷൻ വർക്കിന് എപ്പോഴും ഇറങ്ങുന്ന ആളാണ്. അതുകൊണ്ട് മിസ്സിംഗ് ആണ്, വിഷമമുണ്ട് എനിക്ക്. അത് പ്രത്യേകിച്ച് നമ്മുടെ KA തുളസിയാണ് നിൽക്കുന്നത്. ആ എന്റെ ചേലക്കര നിയോജക മണ്ഡലമാണ് എന്റെ നിയോജക മണ്ഡലം. പിന്നെ ഒറ്റപ്പാലം, മുമ്പ് ഒറ്റപ്പാലം പാർലമെന്റ് മണ്ഡലമായിരുന്നു. അപ്പൊ അന്ന് കയർ നാരായണൻ വൈസ് പ്രസിഡന്റ് ആയിരുന്നില്ലേ. അപ്പൊ അദ്ദേഹത്തിനൊക്കെ ഇപ്പൊ ഞാൻ വർക്കിന് എപ്പോഴും വരും. വീട്ടിൽ വന്ന് അവരെല്ലാം കണ്ടിട്ട് എന്റെ പോക്കറ്റ് ഓട്ടണം എപ്പോഴും 250 തൊട്ട്. അപ്പൊ അത് എന്റെ പാർട്ടിക്കാർക്ക് എല്ലാവർക്കും അറിയാം എന്റെ വാർഡിലേ. അപ്പൊ അത് ഞാൻ എല്ലാവരും വന്ന് എന്നെ വന്ന് കണ്ടിട്ട് പോകും. അപ്പൊ അതുകൊണ്ട് എനിക്ക് മിസ്സിംഗ് ആണ്. അപ്പൊ പഞ്ചായത്ത് ഇലക്ഷന് ഫുൾ വർക്കായിരുന്നു, ഞാൻ തന്നെയാണ് കാൻഡിഡേറ്റിനെ പിടിച്ച് നിർത്തിയതൊക്കെ.
ഇത്രത്തോളം സജീവമായിട്ട് രാഷ്ട്രീയത്തിലുള്ള ഒരാൾക്ക് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് നാട്ടിൽ പോകണമെന്ന് തോന്നിയില്ലായിരുന്നു?
ആ തോന്നി, മിസ്സിംഗ് ആണ്. പക്ഷെ എന്ത് ചെയ്യാം, ഞാൻ April 3 വന്ന്, പിന്നെ നമുക്ക് നമ്മുടെ കർമ്മങ്ങൾ ചെയ്യണ്ടേ. പിന്നെ എല്ലാവരും പോകണ്ട പോകണ്ട പറഞ്ഞു.
ഇവിടെ നിന്നിട്ടപ്പോ എങ്ങനെയാ നാട്ടിലെ വാർത്തകളൊക്കെ നോക്കുന്നത്?
ഞാൻ നാട്ടിലെ വാർത്തകള് ഓൺലൈൻ കൂടെ കമ്പ്യൂട്ടർ കൂടെ പേരക്കുട്ടികൾ ഇട്ട് തരും, ഗൂഗിളിൽ നിന്ന് ഇട്ട് തരും.
എല്ലാ വാർത്തകളും കാണാറുണ്ടോ?
എല്ലാ വാർത്തകളും കാണാറുണ്ട്.
ഓസ്ട്രേലിയ ഇപ്പൊ ഇലക്ഷൻ നടക്കുന്ന ഒരു സമയമാണല്ലോ, അപ്പൊ ഓസ്ട്രേലിയ ഇലക്ഷനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ?
ഓസ്ട്രേലിയ ഞാൻ ശ്രദ്ധിക്കാറുണ്ട്.
ഒരു ഓസ്ട്രേലിയ ഇലക്ഷൻ വലിയ സൈലന്റ് ആണ്, വലിയ നാട്ടിലെ പോലെ വലിയ പ്രചാരണം
ആവേശമൊന്നുമില്ല. ഞാന് ലൈൻ ന്യൂസ് ഇട്ടിട്ട് അതിൽ വേർഡ്സ് ഇട്ടിട്ട് ഇങ്ങനെ നോക്കും. മുഴുവൻ ഞാൻ പഴയ 10th class ആണ്, അറിയില്ല. എങ്കിലും സംശയമുള്ളത് പേരക്കുട്ടികളോടോ മകളോടോ ചോദിക്കുക എന്താ പറയുന്നത്. അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞു വീണ്ടും ഇലക്ഷൻ വരുന്നുണ്ട്. അപ്പൊ നമ്മുടെ ഇന്റർനാഷണൽ ന്യൂസ് വരുമല്ലോ. അപ്പൊ അത് ഞാൻ അതിൽ നോക്കിട്ട് ഞാൻ പറഞ്ഞു വീണ്ടും ഇലക്ഷൻ വരുന്നുണ്ടല്ലോ ഇവിടെ ആസ്ട്രേലിയ, വീണ്ടും ഇലക്ഷൻ. അപ്പൊ അതെയാണോ ചോദിക്കും, അതേ പറയും.
അപ്പൊ എന്താ ഓസ്ട്രേലിയ ഇലക്ഷൻ ഇവിടുത്തെ രീതി കാണുമ്പോ എന്താ തോന്നുന്നത്? നാട്ടുമായിട്ടുള്ള ഭയങ്കര വ്യത്യാസം ഫീൽ ചെയ്യുന്നുണ്ടോ?
ആ വ്യത്യാസം തോന്നുന്നുണ്ട്.
ഏതാ നല്ലതെന്ന് തോന്നുന്നത്? കേരളത്തിലാണോ ഇവിടുത്തെ ആണോ?
നമുക്ക് കേരളത്തിലെ ആണ് നല്ലത് തോന്നുന്നത്. കാരണം ജനങ്ങളായിട്ട് അടുപ്പമാണല്ലോ. അപ്പൊ എന്റെ കൂടെ പ്രവർത്തിക്കാൻ വരുന്നവർ പറയും ഞങ്ങളൊന്നും ഇറങ്ങുന്നില്ല, അത് ചെയ്തില്ല ഇത്. അത് പറയും, അത് നമ്മള് ജനങ്ങളുടെ വിഷമങ്ങൾ അറിയണല്ലോ. ഞാൻ പറയാം, ഞാൻ നിങ്ങളെല്ലാം ഒന്ന് വന്ന് കാണാൻ വേണ്ടി വരികയാണ് പറയും. നിങ്ങൾ എന്ത് വിഷമമുണ്ടെങ്കിലും എന്ത് പറഞ്ഞാലും എനിക്കൊരു കുഴപ്പമില്ല, ഞാനത് കേൾക്കാൻ തയ്യാറാണ് പറയും. നിങ്ങളോട് എന്നോടല്ലാണ്ട് ആരോടെ പറയാന്ന് ചോദിക്കും.
അപ്പൊ എന്തായാലും വോട്ടെണ്ണൽ നടക്കുന്ന ദിവസത്തെ എല്ലാ കാര്യങ്ങളും SBS മലയാളത്തിന്റെ ഫേസ്ബുക്ക് പേജിലൊക്കെ നമ്മൾ ലൈവായിട്ട് തന്നെ കൊടുക്കുന്നുണ്ട്. അപ്പൊ അന്ന് അവിടെ നിന്നെല്ലാം കാണാനും പറ്റും.
വളരെ നന്ദി.
പക്ഷെ ഇതിൽ നിന്ന് തീർത്തും വ്യത്യസ്തമായ മറ്റൊരു മുഖമുണ്ട്. ഏറെക്കാലമായി ഓസ്ട്രേലിയയിൽ താമസിക്കുന്ന പല മലയാളികൾക്കും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് രംഗം ഇപ്പോൾ അത്ര പ്രിയമല്ല എന്നതാണ് വാസ്തവം. ഓസ്ട്രേലിയൻ ജീവിത രീതികളുമായി കൂടുതൽ ഇഴുകിച്ചേരുമ്പോൾ ഇവിടത്തെ രീതികളാണ് കൂടുതൽ ഇഷ്ടപ്പെടുന്നതെന്ന് സിഡ്നിയിൽ 4 പതിറ്റാണ്ടോളമായി താമസിക്കുന്ന CA ജോസഫ് പറയുന്നു.
കേരളത്തിലെ രാഷ്ട്രീയത്തെ പറ്റി പ്രത്യേകമല്ലാതെ തന്നെ പറഞ്ഞാൽ, എന്നെ പോലുള്ള വിദേശത്ത് താമസിക്കുന്ന ദീർഘനാളായിട്ട് താമസിക്കുന്ന ഒരാൾക്കുള്ളൊരു മനസ്സിലായെടുത്തോളം, കേരള രാഷ്ട്രീയം പൊതുവെ സ്വാർത്ഥത നിറഞ്ഞതാണ്. അതിൻ്റെ അത് ജനസേവനമല്ല അവിടെയുള്ള ആളുകളുടെ രാഷ്ട്രീയക്കാരുടെ മുഖ്യ ലക്ഷ്യം. സ്വന്തം നേട്ടത്തിന് വേണ്ടിയിട്ടാണ് അവര് ഈ രാഷ്ട്രീയം ഉപയോഗിക്കുന്നത്. പിന്നെ അവിടെ ഒരു അവിടുത്തെ രാഷ്ട്രീയക്കാരെ ഞങ്ങളെപ്പോലുള്ളവർക്ക് ദീർഘനാളായിട്ട് ഇവിടെ താമസിക്കുന്നവർക്ക് പരിചയമില്ല. ഇപ്പോഴത്തെ കാലത്ത് ആരാ കാൻഡിഡേറ്റ് എന്നോ ആരാ മന്ത്രി എന്നോ അവരില്ലെങ്കിൽ അവരുടെ ലക്ഷ്യം എന്താണെന്നോ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളും ഞങ്ങൾക്കറിയത്തില്ല. അതിനാൽ തന്നെ അകന്നു നിൽക്കുമ്പോൾ കൂടുതൽ കൂടുതൽ അകന്നു പോകുമ്പോൾ താല്പര്യവും കുറഞ്ഞു വരുന്നു.
ഓക്കെ. ഈ വന്ന കാലഘട്ടത്തിൽ ഇവിടെ ഇവിടേക്ക് എത്തിയ കാലഘട്ടത്തിൽ കേരളം വിട്ടു വന്ന ഒരു കാലഘട്ടത്തിൽ സ്ഥിരമായിട്ട് നോക്കാറുണ്ടായിരുന്നു അവിടുത്തെ ഒരു
അന്ന്? അധികം നോക്കാറില്ല, അന്നും നോക്കാനുള്ള സൗകര്യവും ഇല്ലായിരുന്നു. കാരണം കമ്മ്യൂണിക്കേഷൻ ഇത്രയും പ്രചാരത്തിലില്ലായിരുന്നല്ലോ. അന്ന് അവിടുത്തെ പത്രങ്ങൾ കിട്ടാനില്ല, ഇന്റർനെറ്റ് ഇല്ല, അല്ലെങ്കിൽ യാതൊരു വിധത്തിൽ അവിടുത്തെ കാര്യങ്ങൾ അറിയാനുള്ള സാധ്യതകളില്ല. വല്ല ആഴ്ചകളോ മാസങ്ങളോ കൂടുമ്പോൾ വല്ല ഇന്ത്യൻ എക്സ്പ്രസ്സോ ഹിന്ദുവോ വല്ലതും കിട്ടിയാൽ, അല്ലെങ്കിൽ വേറെ വല്ലയിടത്തും വെച്ച് കണ്ടാൽ, അതൊന്നും മറിച്ച് നോക്കിയല്ലാതെ വേറെ ഒന്നുമില്ല. ഫോൺ സൗകര്യം പോലും ഇല്ലായിരുന്നു. അതുകൊണ്ട് കേരളം വിട്ട് അന്നേരം തന്നെ അവിടുത്തെ ആ അന്ന് അറിഞ്ഞിരുന്ന രാഷ്ട്രീയക്കാരെ അറിഞ്ഞിരുന്നു എന്നുള്ളതല്ലാതെ അതിനുശേഷമുള്ളവരെ അറിയാൻ യാതൊരു സാധ്യതയില്ല.
ഈ ഒരു ഓസ്ട്രേലിയൻ ജീവിതമായിട്ട് കൂടുതൽ അസിമിലേറ്റ് ചെയ്തുകൊണ്ടാണോ ഒരു താല്പര്യം പൂർണ്ണമായിട്ടും?
ഇവിടുത്തെ കാര്യങ്ങൾ ഓസ്ട്രേലിയൻ ലൈഫ് കൂടുതൽ അറിഞ്ഞും ഇടപെട്ടും വന്നപ്പോൾ കേരള രാഷ്ട്രീയത്തിലെ അല്ലെങ്കിൽ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ആ രണ്ടും തമ്മിലുള്ള വ്യത്യാസം കൂടുതൽ മനസ്സിലായപ്പോൾ, അപ്പോൾ കേരളം എന്തുമാത്രം രാഷ്ട്രീയപരമായിട്ട് എന്തുമാത്രം ദുഷിച്ചതാണെന്ന് മനസ്സിലായി. അതിനാൽ തന്നെ അതിൽ സ്വതവേ ഇൻട്രസ്റ്റും കുറഞ്ഞു. പിന്നെ നാട്ടിലേക്ക് വല്ലപ്പോഴും ഫോൺ ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അങ്ങനെ അവിടുത്തുകാരോട് സംസാരിക്കുമ്പോഴും ഒക്കെ ഇതിനെപ്പറ്റി പറയും. അടുത്ത കാലത്ത് വന്നവര് കൂടുതൽ താല്പര്യത്തോടെ വളരെ വളരെ എൻതൂസിയാസ്റ്റിക് ആയിട്ട് കേരള രാഷ്ട്രീയം ചർച്ച ചെയ്യുന്ന കേൾക്കാം. അവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിൽ ഒരു ഇൻട്രസ്റ്റും ഇല്ല. ഞാൻ കഴിഞ്ഞ ദിവസം ഒരു ഇവിടെയുള്ള ഒരു വന്നിട്ട് 5 കൊല്ലമായ ഒരു മലയാളിയോട് ഞാൻ വർത്തമാനം പറഞ്ഞപ്പോൾ ഇവിടുത്തെ ഇലക്ഷനെ പറ്റി പറഞ്ഞപ്പോൾ ആ പുള്ളി ഇത് അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇവിടുത്തെ ഇലക്ഷൻ, ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ കാര്യം അല്ലെങ്കിൽ ഓപ്പോസിഷനിൽ കിട്ടുന്ന രാഷ്ട്രീയത്തെ തെരഞ്ഞെടുപ്പിനെ പറ്റി പറഞ്ഞത് ഇവിടുത്തെ പ്രൈം മിനിസ്റ്ററുടെ പേരാ മനുഷ്യൻ അറിയത്തി. അത്രയാണ് ഈ അടുത്ത സമീപകാലങ്ങളിൽ വരുന്നവർക്ക് ഇവിടുത്തെ രാഷ്ട്രീയത്തിലുള്ള ഇൻട്രസ്റ്റ്. അതിനെപ്പറ്റി കൂടുതൽ പറയുകയാണെങ്കിൽ ഞാൻ അന്നേരം അവരോട് പറഞ്ഞു, ഞങ്ങളൊക്കെ ഇവിടെ വന്ന അന്നേരം മുതൽ ഓസ്ട്രേലിയയിൽ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇവിടുത്തുകാരെ പോലെ ആകാനാണ് ഞങ്ങൾ നോക്കിയത്. ഇവിടെ വന്നിരുന്നുകൊണ്ട് ഈ സിഡ്നിയും അല്ലെങ്കിൽ ഓസ്ട്രേലിയയും ഒരു കേരളമാക്കാനോ തൊടുപുഴയും പാലായും കോട്ടയം ഒന്നും ആക്കാനല്ല ഞങ്ങൾ നോക്കുന്നത്. അതായത് മലയാളം മാത്രം പറഞ്ഞും മലയാള ഭക്ഷണം കേരള ഭക്ഷണം മാത്രം കഴിച്ചും കേരള രാഷ്ട്രീയം മാത്രം ചർച്ച ചെയ്തും. അപ്പൊ അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് ഞങ്ങൾ ഇവിടുത്തെ ടി വി കാണാറില്ല, റേഡിയോ കേൾക്കാറില്ല. ഞങ്ങള് ടി വിയിൽ വീഡിയോ വെക്കാറുണ്ട്, മലയാള സിനിമ വെക്കാറുണ്ട്. അല്ലെന്നല്ല കേരളത്തിൽ നിന്ന് ഏഷ്യാനെറ്റിൽ വല്ലതും പറഞ്ഞ അല്ലെങ്കിൽ മലയാളം റേഡിയോയോ ടി വിയിലോ വല്ലതും പറഞ്ഞെങ്കിൽ മാത്രം ഞങ്ങൾ അറിയും. അത്രേ ഉള്ളൂ എന്നോട് അവർ പറയുക. ഇതാണ് ഇപ്പോഴുള്ളവരും ഞങ്ങളെ പോലുള്ളവരും തമ്മിലുള്ള വ്യത്യാസം.
പക്ഷെ എന്നാലും ഒരു സംശയം തോന്നുന്ന ഒരു കാര്യമുണ്ട്. ഇപ്പൊ കേരളത്തില് ഇലക്ഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ആഘോഷമാണല്ലോ. അപ്പൊ നിങ്ങളൊക്കെ അവിടെ നിന്ന് വിട്ടുവരുന്ന കാലഘട്ടത്തിലും അത് തന്നെ ആയിരുന്നിരിക്കും ഭയങ്കര. ഈ പറഞ്ഞ കൊട്ടിക്കലാശം, ഇന്നലെ നടന്ന പോലത്തെ ഒരു കൊട്ടിക്കലാശം ആഘോഷം, ഭയങ്കരമായിട്ടുള്ള മൈക്കും മറ്റും വെച്ചുള്ള പ്രചരണ മേളകൾ
കേട്ടിട്ടുണ്ട്. ഞാൻ അവിടെ ഉണ്ടായിരുന്നപ്പോ വലിയൊരു ആഘോഷമായിരുന്നു, ആഘോഷം വലിയൊരു ശല്യമായിരുന്നു അവിടുത്തെ രാഷ്ട്രീയം. ഇപ്പോഴാണോ എന്ന്
എനിക്കറിയത്തില്ല.
ഉള്ള ഭിത്തിയെ കൂടെയും മരത്തെ കൂടെയും പാറയുടെ എല്ലാം എഴുതി വെക്കുക. ആവശ്യം കഴിയുമ്പോൾ, ഇലക്ഷൻ കഴിയുമ്പോൾ ഇവരാരും പിന്നെ തിരിഞ്ഞു നോക്കുകയോ അത് മായ്ച്ചു കളയുകയോ അതൊന്നും ചെയ്യാറില്ല. ഓ, അതൊരു ഒരു വലിയ ശല്യം തന്നെയായിരുന്നു കേരള തെരഞ്ഞെടുപ്പ്.
അപ്പൊ അതിൽ നൊസ്റ്റാൾജി അല്ല മറിച്ച് ശല്യത്തിന് രക്ഷപ്പെട്ടു എന്നുള്ള ഫീലിംഗ് ആണോ ഇപ്പോൾ ഉള്ളത്?
ഞങ്ങൾ അങ്ങനെയുള്ള കാര്യത്തിൽ രക്ഷപ്പെട്ടു. ഇവിടെ അങ്ങനെയൊന്നുമില്ല, ഇവിടെ ടി വി കൂടെ മാത്രമുള്ള കാര്യമല്ലേ ഇലക്ഷൻ പ്രചരണമെന്ന് പറയുന്നത്. ഇവിടുത്തെ പാർട്ടി നേതാക്കൾ മാത്രമല്ല ഇവിടെ പ്രചരണത്തിന് വരുന്ന അല്ല ടി വിയിൽ കാണുന്നുള്ളൂ. ഇലക്ഷൻ കൊണ്ട് ആർക്കും ഒരു ശല്യവും ഇല്ലല്ലോ.
എന്തായാലും തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തിന്റെ ആവേശത്തെക്കുറിച്ചും നഷ്ടബോധത്തെക്കുറിച്ചും വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉള്ളപ്പോഴും അതിൽ ഇടപെടുകയോ മാറി നിൽക്കുകയോ ചെയ്യുമ്പോഴും കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ഫലം എന്താണ് എന്ന കാര്യം എല്ലാവരും ആകാംക്ഷയോടെ തന്നെ നോക്കാറുണ്ട്. ആ രാഷ്ട്രീയ താല്പര്യം ലോകത്തെവിടെ പോയാലും മലയാളി കൂടെ കൊണ്ടുപോകുമെന്നാണ് തോന്നുന്നത്.
SBS മലയാളം പരിപാടികൾ നിങ്ങൾക്കിഷ്ടമായോ എങ്കിൽ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യാൻ മറക്കരുത്.